വ്യുത്പത്തിയെ ഉചിതാനുചിത വിവേകമെന്നാണ് രാജശേഖരൻ വിശേഷിപ്പിക്കുന്നത്. പ്രതിഭയും വ്യുത്പത്തിയും ഒത്തൊരുമിച്ച് കവിയെ സഹായിക്കുന്നു. അവ്യുത്പത്തി ജന്യമായ അജ്ഞാനത്തെ ശക്തി കൊണ്ട് മറയ്ക്കാനാവും, എന്നാൽ അശക്തിജന്യമായ ദോഷം മറച്ചുവെക്കാനാവില്ല. പ്രതിഭയെ രാജശേഖരൻ കാരയിത്രി എന്നും ഭാവയത്രി എന്നും രണ്ടായി തരംതിരിക്കുന്നു. കവിക്ക് ഉപകാരമായ പ്രതിഭയാണ് കാരയത്രി. കാരയത്രി മൂന്ന് വിധമാണ്: സഹജ, ആഹാര്യ, ഔപദേശികി. ജന്മാന്തര സംസ്കാരത്തിൽ നിന്ന് സിദ്ധിച്ച പ്രതിഭയാണ് സഹജ. ഈ ജന്മത്തിലെ സംസ്കാരം വഴിക്കു കൈവന്ന പ്രതിഭയാണ് ആഹാര്യ. മന്ത്രതന്ത്രങ്ങളിൽ നിന്നും ഗുരുപദേശങ്ങളിൽ നിന്നും കിട്ടിയ പ്രതിഭയെ ഔപദേശികി എന്ന് വിളിക്കുന്നു. സഹജാപ്രതിഭയുള്ള കവി സാരസുദനും ആഹാര്യപ്രതിഭയുള്ള കവി ആഭ്യാസകനും ഔപദേശിക പ്രതിഭയുള്ള കവി ഔപദേശികനുമാകുന്നു. സാരസ്വത കവി സ്വച്ഛിന്തമായും അനർഗളകമായും കവിത രചിക്കുന്നു. ആഭ്യാസകൻ്റെ കാവ്യം സീമിതമായിരിക്കും. പേജ് 298. ഔപദേശികൻ്റെ കാവ്യം സുന്ദരമായിരിക്കുമെങ്കിലും സാരഹീനമായി ഭവിക്കും. കവിപ്രതിഭയെ രുദ്രടനും സഹജ ഉത്പാധ്യ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഭാവകന് ഉപകാരമായ പ്രതിഭയാണ് ഭാവയത്രി. ഭാവകനും കവി തന്നെ. സഹൃദയ പ്രതിഭയുടെ അഭാവത്തിൽ കാവ്യം നിഷ്ഫലമായിത്തീരുമെന്ന് രാജശേഖരൻ അഭിപ്രായപ്പെടുന്നുണ്ട്. സഹൃദയർ നാല് വിധമാണ്: അരോചികകൾ, സദൃണാഭാവ്യ വാരികൾ, മത്സരികൾ, തത്വാഭിനിവേശികൾ. പാശ്ചാത്യ സൗന്ദര്യശാസ്ത്രത്തിൽ കവിപ്രതിഭ ജീനിയസും സഹൃദയ പ്രതിഭ ടേസ്റ്റുമാണ്. ജഗന്നാഥൻ്റെ രസഗംഗാധരം കവിപ്രതിഭയെ മാത്രമാണ് കാവ്യകാരണമായി ദർശിക്കുന്നത്. കാവ്യനിർമ്മിതിക്ക് അനുകൂലമായ ശബ്ദോപസ്ഥിതിയാണ് പ്രതി എന്ന് അദ്ദേഹം പറയും. കാവ്യരചനയ്ക്കിടയിൽ അതത് സന്ദർഭങ്ങളിൽ ആവശ്യം വരുന്ന ശബ്ദാർത്ഥങ്ങൾ യഥാസമയം വന്നു നിൽക്കണമെങ്കിൽ പ്രതിഭ വേണം. പ്രതിഭാസിദ്ധിക്ക് കാരണങ്ങൾ രണ്ടാണ്: ഒന്ന്, ഏതെങ്കിലും ഒരു ദേവതയോ മഹാപുരുഷനോ പ്രസാദിച്ചതിൽ ഫലമായ അദൃഷ്ടം; രണ്ട്, വിലക്ഷണമായ വൃത്പത്തിയും കാവ്യകാരണ അഭ്യാസവും. ഇവിടെ വ്യുത്പത്തിക്ക് അഭ്യാസങ്ങളെയും പ്രതിഭയിലേക്ക് അനുഗമിക്കുകയാണ് ജഗന്നാഥൻ. സാധാരണമായ വ്യുത്പത്തിയും അഭ്യാസവുമല്ല, അസാധാരണമായ വ്യുത്പത്തി അഭ്യാസങ്ങളാണ് പ്രതിഭാകാരണങ്ങളിലൊന്ന്. അറിവുള്ളവരെല്ലാം കവികളാകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം അപ്പോൾ അപ്രസക്തമായി തീരുന്നു. കാവ്യകൗതുകനായ ഭട്ടദൗതൻ്റെ അഭിപ്രായം പ്രതിഭയെ പ്രജ്ഞയോട് ബന്ധിപ്പിക്കുന്നു. ദീക്ഷയെ കലാധിഷ്ഠിതമായി തരംതിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാരിക തുടങ്ങുന്നത്. സ്മൃതർ വ്യതീത വിഷയ മതിരാഗമി ഗോചര ബുദ്ധിസ്ഥ കാലികി പ്രോക്ത പതിജ്ഞാത്രൈക് ലോ കാലിയ ചോകജ്ര. നവസങ്കല്പങ്ങൾക്ക് സമർത്ഥമായ പ്രതിജ്ഞയാണ് പ്രതിഭയെന്ന് പറയുമ്പോൾ പ്രതിഭയെ മൂന്ന് കാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഭട്ടദൗതൻ. ജീവത്തായ വർണ്ണനകളിൽ കവി നിപുണനായിത്തീരുന്നത് പ്രതിഭയെ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പ്രതിജ്ഞാവൻലോകേ ശാലിനി പ്രതിഭാമത താതനു പ്രാണനാജീവ ദ്വർണന നിപുണ കവി തസ്യ കർമ്മ സ്മൃതം കാവ്യം. പേജ് 299. ഭട്ടദൗത ശിഷ്യനായ അഭിനവഗുപ്തൻ അപൂർവ വസ്തു നിർമ്മാണക്ഷമമായ പ്രതിജ്ഞയാണ് പ്രതിഭയെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. രാസാവേശം മൂലം വിശദവും സുന്ദരവുമായ കാവ്യം രചിക്കാനുള്ള ക്ഷമതയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷം. നിൽക്കട്ടെ, നമുക്ക് ഭട്ടദൗതനെ തന്നെ പിന്തുടരാം. അദ്ദേഹം വാക്കിന് രണ്ട് വഴികളുണ്ടെന്ന് നിരീക്ഷിക്കുന്നു. ശാസ്ത്രവും കവികർമ്മവുമാണവ. ആദ്യത്തേത് പ്രജ്ഞോപജ്ഞവും രണ്ടാമത്തേത് പ്രതീകോപ്മവുമാണ്. ആനന്ദവർദ്ധനൻ്റെ ധ്വന്യാലോകത്തിൽ നിന്ന് കേൾക്കുക: സരസ്വതി സ്വാദു തദർത്ഥ വസ്തു നിഷിന്താമാന മഹിതാം കവീനം അലോക സാമാന്യാഭി വ്യനക്തി പരസ്പുരന്ധം പ്രതിഭാവിശേഷം. കവിയുടെ ദൃഷ്ടി വിശ്വത്തെ രസമയമാക്കുന്നുവെന്നും ആനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടിക്ക് പിന്നാലെയാണ് സൃഷ്ടി. ധ്വന്യാലോക ലോചനത്തിൽ അഭിനവഗുപ്തൻ ദൃഷ്ടിയെ പ്രതിഭയെന്ന് വ്യാഖ്യാനിക്കുന്നു. ക്രമാത് പ്രാഖ്യോഭാഗ്യ പ്രസര സുഖഭം ഭാസയന്തി തത് സരസ്വതിയാത്വത്വം കവിസഹൃദയാഖ്യം വിജയതേ. പ്രഖ്യയെ ഉപാഖ്യ പിന്തുടരുന്നുവെന്നും കാവ്യതത്വം കവിസഹൃദയാഖ്യമാണെന്നും പ്രസ്തുത ലോചനസൂക്തത്തിലൂടെ അദ്ദേഹം അഭിവ്യക്തമാക്കുന്നു. പ്രതിഭ ശിവന്റെ മൂന്നാം കണ്ണാണെന്ന് മഹിമപ്പെട്ടൻ കാണുന്നു. രാസാനുഗുണ ശബ്ദാർത്ഥങ്ങളുടെ ചിന്തയിൽ ചേതന ധന്യാസ്ഥ്യമാകുമ്പോൾ പൊടുന്നനെ അന്തരാത്മാവിൽ നിന്നുയരുന്ന പ്രതിജ്ഞയാണ് കവി പ്രതിഭ. ഭഗവാന്റെ തൃതീയ ചക്ഷുസുപോലെ പ്രതിഭ ത്രികാലവർത്തികളായ ഭാവങ്ങളെ സാക്ഷാത്കരിക്കുന്നു. രസാനുഗുണ ശബ്ദാർത്ഥ ചിന്താസ്മിത ചേതസാക്ഷണം സ്വരൂപ സ്പർശോധ പ്രജ്ഞവൈ പ്രതിഭാഭവേ സഹിതക്ഷുർ ഭഗവതേ സ്തമൃതീയ ഗീയതേ യേന സാക്ഷാത്കര്യദേശ്യ ഭാവാം സ്ത്രൈകാലവർത്തിത. പേജ് 300. ദണ്ഡിയുടെ കാവ്യദർശനത്തിലെ കാവ്യകരണ ചർച്ചയാണ് മമ്മടൻ പകർത്തിയിരിക്കുന്നതെന്ന് കാര്യം പ്രശസ്തമാണ്. ദണ്ഡി എന്താണ് പറയുന്നതെന്ന് നോക്കാം. നൈസർഗികി ച പ്രതിഭ ശ്രുതം ച ബഹുനിർമ്മലം അമന് ചാഭിയോഗ ഗോ സ്യ കാരണം കാവ്യസംബന്ധ. നൈസർഗികമായ പ്രതിഭ, നല്ല വ്യുത്പത്തി, അമന്തമായ അഭ്യാസം എന്നിവയാണ് കാവ്യസമ്പന്നത്തിന് കാരണം എന്നാണ് ദണ്ഡി അഭിപ്രായപ്പെടുന്നത്. അതേസമയം പൂർവാവസാന ഗുണാനുപസംബന്ധിയായ അത്ഭുത പ്രതിഭാനം സിദ്ധമല്ലെങ്കിലും വ്യുത്പത്തിഭ്യാസങ്ങളാൽ വാക്കിനെ ഉപ്യസിച്ചുകൊണ്ട് കാവ്യാനുഗ്രഹം ഉണ്ടാകുമെന്ന് അദ്ദേഹം കവിയായി പ്രാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നവിദ്യതെ യദ്യപി പൂർവാവസാന ഗുണാനുബന്ധി പ്രതിഭാനാത്മുത ശ്രുതയേനജ്ഞ ച വാഗുപസിദ്ധ ധ്രുവം കാര്യാദേവ കമപ്പനുഗ്രഹം. പഠിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നവരിലും കാവ്യദേവത കടാക്ഷിക്കുന്ന അപൂർവ യാദർശിക നിമിഷങ്ങളുണ്ട്. ഇത്തരം നിമിഷങ്ങളെ മലയാള കവിതയിൽ നിന്ന് തന്നെ ഉദാഹരിക്കാൻ കഴിഞ്ഞേക്കും. ശത്രുഭീതി മൂലം ജ്ഞാനം തൽക്കാലം ചെയ്യുന്നില്ലെന്നേയുള്ളൂ. പ്രതിഭയെ ഇംഗ്ലീഷിൽ ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്ന് വിവരിക്കാമെന്ന് തോന്നുന്നു. ജീനിയസ് എന്ന സ്വപ്നയ്ക്ക് പ്രതിഭയെ മുഴുവനായും ഉൾക്കൊള്ളാനാവില്ല. തന്നിൽ തന്നെ വിശ്രമിക്കുകയും സ്വയം പ്രകാശത്തിലൂടെ വിശ്വത്തെ വിരചിക്കുകയും ചെയ്യുന്ന ശിവശക്തിയെ പരാപ്രതിഭയെ വന്ദിക്കുന്ന അഭിനവ ശ്ലോകം ഇവിടെ ഉദ്ധരിക്കാം. യതുന്മീലന ശക്തിത്വ വ വിശ്വമൂല ലക്ഷണതാം സ്വതമായതിനെ വിശ്രാന്താം താം വന്ദേ പ്രതിഭാം ശിവ. കവി പ്രതിഭയും സ്വയം പ്രകാശനത്തിലൂടെ മറ്റൊരു വിശ്വത്തെ ഉന്മീലിതമാക്കുകയാണ്. കാരയത്രി പ്രതിഭയാണ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ. ഭാവയത്രി പ്രതിഭയെ റെസ്പോൺസീവ് ഇമാജിനേഷൻ എന്ന് വിളിക്കാം. ഭൂതഭാവി വർത്തമാനങ്ങൾ കണ്ടറിയുന്ന മൂന്നാം കണ്ണായി കവി പ്രതിഭയെ കണ്ട മഹിമഭട്ടൻ ആ ശക്തിയെ അദൃഷ്ടവും ദൈവികവുമാക്കി തീർക്കുന്നു. മിക്ക പ്രതിഭാ നിർവചനങ്ങളിലും ദൃഷ്ടിയും സൃഷ്ടിയും നാനാപ്രകാരേണ സൂചിതമാകുന്നുണ്ട്. പേജ് 301. അർത്ഥം, ശബ്ദം, അഭിധേയം, അഭിധാനം, ദർശനം, വർണ്ണനം, പ്രഖ്യ, ഉപാഖ്യ എന്നീ സംജ്ഞകൾ നോക്കുക. കവി ദൃഷ്ടാവാണല്ലോ, അർത്ഥത്തെ കാണുന്നുവെന്നാണ് ഭാരതീയർ പറയുക. ആവിഷ്കരണം വന്നു ചേരുമ്പോൾ മാത്രമാണ് കാവ്യം ജനിക്കുന്നത്. അന്തർജ്ഞാനം അന്തർജ്ഞാനമാകുന്നത് അത് ആവിഷ്കരണമായിരിക്കുന്നിടത്തോളമാണെന്ന് ക്രോച്ചയും പറയുന്നുണ്ടല്ലോ. ശിവന്റെ തൃതീയ ചക്ഷുസിന്റെ ഔലീകത്വം കവിദൃഷ്ടിക്കും ഉണ്ടായിരിക്കണമെന്ന വ്യാഖ്യം മഹിമന്റെ ശ്ലോകത്തിൽ വായിക്കണം. വസ്തുക്കളുടെ സ്വകാര്യതയും ഹീനതയും ശിവദൃഷ്ടിക്ക് കാണാനാവില്ല. മഹത്വം കാണുന്ന കണ്ണുകളാണ് കവിയുടേത്. പ്രതിഭ പ്രവൃത്തമാകുന്നത് എങ്ങനെയാണെന്ന് ഹേമചന്ദ്രൻ പറയുന്നുണ്ട്. ജൈന തത്വചിന്തയാണ് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത്. ഹേമചന്ദ്രാഭിപ്രായത്തിൽ പ്രതിഭ രണ്ടു തരം, സഹജയും ഔപാധികയും. ആദ്യത്തേത് സ്വതസിദ്ധവും രണ്ടാമത്തേത് ആർജിതവുമാണ്. ആദ്യത്തേത് അനുഗ്രഹാദികളാൽ ലഭിക്കുന്നു. രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ജ്ഞാനാവരണീയ കർമ്മങ്ങൾ ആത്മസൂര്യനെ മറിച്ചു പ്രപിടിക്കുന്നു. പ്രസ്തുത കർമ്മങ്ങൾക്ക് ക്ഷയമോ ഉപശമോ ഉണ്ടാകുമ്പോൾ പ്രതിഭ പ്രസ്ഫുടമാകുന്നു. ഈ പ്രക്രിയ സ്വയമേവ സംഭവിക്കുമ്പോൾ സഹജാപ്രതിഭയും അതിമാനുഷ്യ ശക്തികളുടെ സഹായത്തോടെ സംഭവിക്കുമ്പോൾ ഔപാധിക പ്രതിഭയും പ്രവർത്തമാകുന്നു. ഹേമചന്ദ്രന്റെ ആവരണത്തെ നവീന മനഃശാസ്ത്രത്തിലെ ഇൻഹിബിഷനോട് സാദൃശ്യപ്പെടുത്തണമെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.